2020 ഡിസംബർ 28 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 15 പേജിൽ നിന്നും കോട്ടയം ജില്ലാ വാർത്ത. അബിയെ സംരക്ഷിക്കാത്ത സഭ വേട്ടക്കാർക്കൊപ്പമോ? വി ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പാക്ക് മോഷ്ടിച്ച് പാക്ക് രാജു എന്ന പരിഹാസ പേര് വീണ പാവം മോഷ്ടാവിന്റെ മൊഴി. സിസ്റ്റർ അഭയ കൊലക്കേസിലെ രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചതറിഞ്ഞ് ദൈവപരിവേശത്തോടെ നിൽക്കുന്ന രാജുവിന് നന്മ നേരുകയാണ് ചുറ്റുവട്ടം. തെളിവുകളില്ലാതെ തേന്നുമാഞ്ഞു പോകുമായിരുന്ന 28 വർഷം പഴക്കമുള്ള അഭയ കൊലക്കേസാണ് കള്ളനെന്ന് സമൂഹം മുദ്രകുത്തിയ രാജുവിന്റെ മാത്രം മൊഴിയിൽ തെളിഞ്ഞത്. അഭയയെ കൊന്നത് സഭ വസ്ത്രമിട്ട രണ്ടുപേരാണെന്ന് നീതിപീഠത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത കോളനിവാസിയായ രാജുവിന് കൊലയാളികളെ പിന്തുണച്ചവർ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തതാണ്. അവരുടെ പ്രലോഭനങ്ങളിൽ വീഴാത്ത രാജുവിനെ തേടി സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് അഭിനന്ദന പ്രവാഹമെത്തുമ്പോൾ ആ കുഞ്ഞിന് നീതി ലഭിച്ചല്ലോ, അതിന് നിമിത്തമാകാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തിലാണ് അഭയയുടെ കൊലയാളികളെ തുറങ്കിലെടുക്കാൻ ദൈവത്തിന്റെ കൈ പ്രവർത്തിച്ച രാജുവിപ്പോൾ. പഴയാനുഭവങ്ങൾ പറയണമെങ്കിൽ രണ്ടെണ്ണം അടിക്കാൻ കാശ് വേണമെന്ന് മാധ്യമപ്രവർത്തകരോട് വരെ പറയുകയും ആരൊന്നും നോക്കാതെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന പച്ച മനുഷ്യനാണ് രാജു. കഞ്ചാവും കള്ളുമടിച്ച് വെളിവില്ലാതെ രാത്രി കറങ്ങി നടക്കുന്നതിനിടയിൽ പൈസ്റ്റൺ കോൺവെന്റിൽ അസമയത്ത് രണ്ട് വൈദികരെ അഭയ കിണറ്റിൽ മരിച്ചുകിടുന്ന ദിവസം പുലർച്ചെ കണ്ടുവന്ന രാജുവിന്റെ മൊഴി തെളിവായി സ്വീകരിച്ചായിരുന്നു 28 വർഷത്തിനു ശേഷം അഭയയെ കൊന്നവരെ കോടതി കണ്ടെത്തിയത്. കേസട്ടി മറിക്കാൻ എന്തൊക്കെ സമ്മർദ്ദങ്ങളായിരുന്നു അഭയയെ സംരക്ഷിക്കേണ്ടിയിരുന്ന സഭാധികൃതർ നടത്തിയത്. ഈ ഇടപെടലായിരുന്നു കേസന്വേഷണം ഇത്ര വൈകിപ്പിച്ചത്. കൊലപാതകം ആത്മഹത്യയാക്കാൻ സഭാബന്ധുവായ പോലീസ് മേധാവി ആദ്യാവസാനം കൂട്ടുനിന്നു. ലോക്കൽ പോലീസിലെയും ക്രൈംബ്രാഞ്ചിലെയും സിബിഐയിലെയും മെഡിക്കൽ കോളേജിലെയും ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു. സുപ്രീംകോടതി ജഡ്ജിയും കേരളവും കേന്ദ്രവും ഭരിച്ച മന്ത്രിമാരും കൂട്ടുനിന്നു. പണവും അധികാര കേന്ദ്രങ്ങളുമായുള്ള സ്വാധീനവും ഉപയോഗിച്ചിട്ടും അതിനൊന്നും പാക്ക് മോഷ്ടാവിന്റെ മൊഴിക്കു മുന്നിൽ മറികടക്കാൻ പ്രാപ്തമായില്ല. സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയ രാജുവിനെ ജഡ്ജിയുടെ മുന്നിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്താൻ ശക്തമായ നിലപാട് സ്വീകരിച്ച അഭയ ആക്ഷൻ കമ്മിറ്റി കൺവീനർ ജോമോൻ പുത്തമ്പുരയ്ക്കലും ആത്മഹത്യ നേടി കേസ് ക്ലോസ് ചെയ്യാൻ ആവശ്യപ്പെട്ട സിബിഐ എസ്പിയുടെ മെമ്മോക്കു മുന്നിൽ തോൽക്കാൻ തയ്യാറാകാതെ അഭയയെ കൊന്നതാണെന്ന് സ്ഥാപിച്ച് 10 വർഷ കാലാവധി നിൽക്കെ രാജിക്കത്ത് മേലുദ്യോഗസ്ഥന്റെ മുഖത്തേക്കറിഞ്ഞ് സിബിഐയിൽ നിന്ന് രാജിവെച്ച വർഗീസ് പി തോമസ് വേട്ടക്കാർക്കൊപ്പം നിൽക്കണമെന്ന സഭയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇരയ്ക്കു വേണ്ടി വാദിച്ച നട്ടില് പണയപ്പെടുത്താത്ത വിരലിലെണ്ണാവുന്ന മാധ്യമപ്രവർത്തകരും പ്രശംസിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ അഭയ കേസ് തെളിയാ കേസായി മാറിയേനെ. സഭയ്ക്കൊപ്പം സകല വൃത്തികേടിനും കൂട്ടുനിന്ന് കേസട്ടിമറിച്ചവർക്ക് ദൈവനിധിയെന്നോണം ജീവിതകാലത്ത് നരകജീവിതം നയിക്കേണ്ട ശിക്ഷയും ലഭിച്ചു. സ്ട്രോക്ക് വന്ന ചിലർ തളർന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പ്രതിസ്ഥാനത്തുള്ളവരും ക്യാൻസർ അടക്കം മാറാരോഗങ്ങളുടെ പിടിയിലായി. കർത്താവിന്റെ മണവാട്ടിയാകാൻ സ്വന്തം മകളെ സഭയ്ക്ക് സമർപ്പിച്ച പാവപ്പെട്ട കുടുംബത്തോടെ സഭയ്ക്ക് നീതി പുലർത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ രാജുവിന്റെയും ജോമോന്റെയും വർഗീസ് പി തോമസിന്റെയും രൂപത്തിൽ വഹിക്കുകയാണെങ്കിലും അഭയയുടെ ആത്മാവിനോട് നീതി നരാധരന്മാരെ കാരാഗ്രഹത്തിൽ അടച്ചത് കാണുമ്പോൾ ചുറ്റുവട്ടവും ദൈവത്തിന് നന്ദി പറയുകയാണ്. കോടതി ജീവപര്യന്തത്തിന് ശിക്ഷിച്ച കുറ്റവാളികളെ തള്ളിപ്പറയാൻ സഭാധികൃതർ തയ്യാറാകാത്തത് കാണുമ്പോൾ സഭ ഇരയ്ക്ക് വേണ്ടിയോ അതോ വേട്ടക്കാർക്ക് വേണ്ടിയോ എന്ന് എങ്ങനെ ചോദിക്കാതിരിക്കും?